الحمد لله وحده والصلاة والسلام على من لا نبي بعده اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم اللہ سبحانہ و تعالی نے حضرت ابراہیم علیہ السلام کو حکم دیا کعبہ شریف تعمیر کرنے کا. حضرت نوح علیہ السلام کے زمانے میں جب طوفان آیا تب کعبہ شریف زمین پر باقی نہیں رہا, اس کی بنیادیں باقی رہی اور اس کی بنیادوں پر ریت اور مٹی آ چکی تھی. ابراہیم علیہ السلام کو اللہ نے حکم دیا تو آپ نے کعبہ بنانا شروع کیا. کعبۃ اللہ بن چکا تو اس موقع پر ابراہیم علیہ السلام نے اللہ سے چند دعائیں مانگی اور ان دعاؤں کو اللہ نے قرآن میں نقل فرمایا, اسی کو ابھی میں نے آپ کے سامنے پڑھ کر کے سنایا ہے.
نحمد ونصلي ونسلم على رسوله الكريم اما بعد. اللهم سبحانه وتعالى ابراهيم عليه الصلاه والسلام نوره كعبه നിർമ്മിക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. കാബ ശരീഫ് നൂഹിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രളയത്തെ അത് പൊളിഞ്ഞു പോവുകയുണ്ടായിരുന്നു, നശിച്ചു പോവുകയുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് അത് നിർവഹിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചുമതലപ്പെടുത്തി. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയായിരുന്നു നമ്മൾ സാധാരണ ചെയ്യാറുള്ള റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. അപ്പൊ ആ ദുആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു ചെയ്യുന്ന അമല് അല്ലാഹുവേ നീ പൂർണ്ണമായി എന്നെ വിശദീകരിക്കാനാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച ആ ദൗത്യം അത് പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതായ ദുആയാണ്.
ഹസരത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം നെ കാബ ബനായ അല്ലാഹ് കെ ഹുക്മ സെ. اور کعبہ یعنی اللہ کا گھر بیت اللہ, اور نبی ان کی نیت میں اخلاص ہی ہو جائے. نبیوں کی نیت میں کبھی ریاکاری کا اندیشہ اور شیبہ بھی نہیں ہو سکتا. اس کے باوجود کہ اللہ کے حکم سے کعبہ بنا رہے ہیں, بیت اللہ بنا رہے ہیں, اور نبی اخلاص کے اعلی مقام پر ہے, پھر بھی اللہ سے دعا کر رہے ہیں ربنا تقبل منا انك انت السميع العليم. اللہ میری اس نیکی کو عمل کو آپ قبول فرما لیجیے, آپ ہماری دعاؤں کو سننے والے اور نیت اور جذبے اور ارادے کو جاننے والے. یہ بہت بڑا سبق ہے ہمارے لیے کہ کہ ہم جو بھی نیک کام کریں اللہ کی بارگاہ میں قبولیت کی دعا کا اہتمام کریں کہ ہمارا عمل اللہ کے یہاں قبول ہو جائے. ہم علم حاصل کرتے ہیں تو یہ بہت بڑا عمل ہے, اس کی مقبولیت کی دعا کریں. ہم پڑھاتے ہیں, ہماری تدریس مقبول ہو جائے, اس کے لیے اللہ کے یہاں دعا کریں. ہم نماز پڑھتے ہیں, ہماری نمازیں قبول ہو جائے, اس کے لیے دعا کریں. ہم صدقہ خیرات کریں, اللہ کے یہاں قبول ہو جائے, اس کی دعا کا اہتمام کریں. غرض ایک مومن بندے کی شان یہ ہونی چاہیے کہ جو نیک کام بھی وہ کرے وہ عمل اللہ کے یہاں مقبول ہو, اس کی اللہ تعالیٰ سے باقاعدہ دعا کرے. یہ حضرت ابراہیم علیہ السلام کے قصے کا سبق ہے.
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബിയാണ്. നബിമാരുടെ നിയ്യത്തുകളിൽ എന്തായാലും കുഴപ്പങ്ങളൊന്നും സംഭവിക്കുകയില്ല. വേറെ ആരെയും കാണിക്കാൻ വേണ്ടി അവരൊരു അമലും ചെയ്യുകയില്ല. ഇത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ തന്നെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബൈതുല്ലാഹ് അഥവാ അള്ളാഹുവിന്റെ വീടാകുന്ന പരിശുദ്ധമായ കഅബ പണിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ അറിയാം ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിർമ്മിക്കപ്പെടുന്നത്, പടച്ചവന്റെ ഭവനമാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. നമ്മുടെ രക്ഷിതാവേ ഇത് നീ സ്വീകരിക്കണം, ഈ അമലെ ഈ സൽക്കർമ്മങ്ങളും ഇത് നീ സ്വീകരിക്കണം. അതുപോലെ നീ എല്ലാ ദുആകളും കേൾക്കുന്നവനാണ്, നീ എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ്. അതുകൊണ്ട് നീ എന്റെ അടുക്കൽ നിന്ന് ഇത് സ്വീകരിച്ചില്ലായെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരമലായിരുന്നു മാത്രം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പാഠമാണ്, ഏത് മുമ്പിൽ ഏത് കാര്യം ചെയ്താലും ഏത് നന്മ ചെയ്താലും പടച്ചവന്റെ അടുക്കൽ കബൂലാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് അവൻ തേടിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇൽമ് പഠിക്കുന്നു, അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു, അതുപോലെ നമസ്കരിക്കുന്നു, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ സൽക്കർമ്മങ്ങൾ മുഴുവനും പടച്ചവൻ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ സംഭവത്തിൽ കൂടി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്.
ഇബ്രാഹിം അലൈഹിസ്സലാം നെ ഏക് ദൂസരി ദുആ മാംഗി ഉസി കഅബ കി താമീർ കേ വഖ്ത പർ, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ وتب علينا انك انت التواب الرحيم. اب میرا اور آپ کا ایمان ہے کہ نبی تو اسلام پر ہی ہوتے ہیں, پھر بھی ابراہیم علیہ السلام دعا میں یوں کہہ رہے ہیں ربنا وجعلنا مسلمین لك. سوچنے کا مقام ہے نا. اس دعا کا ایک مطلب یہ ہے کہ اللہ جس طرح آج تک آپ نے ہم کو اسلام پر قائم رکھا, آنے والی زندگی میں بھی ہمیں اسلام پر قائم رکھنا, اور اللہ ہماری اولاد میں بھی مسلمانوں کی جماعتیں تیار کرنا, ہماری آنے والی نسلیں فیوچر جنریشن وہ اسلام پر ہو, ایمان پر ہو. اس کی دعا اللہ کے نبی نے کعبہ کی تعمیر کے وقت پر مانگی. بس اس وقت امت مسلمہ کے لیے یہ دونوں چیز کی فکر بہت ضروری ہے. اللہ نے مسلمان ماں باپ کے گھر میں پیدا فرمایا, موت تک ہم اسلام پر باقی رہ رہے اس کی کوشش اور دعا کرنی. ہماری اولاد, ہماری آنے والی نسلیں ایمان اور اسلام پر باقی رہ رہے اس کی دعا اور کوشش اور فکر کرنی. ارتداد کی آندیاں چل رہی ہیں, دنیا ہوا اور بارش کے سائیکلون سے ڈرتی ہے, اس میں انسانوں کی جان مال کا نقصان ہوتا ہے, لیکن یہ جو ارتداد کے سائیکلون آتے ہیں, ارتداد کی آندیاں آتی ہیں, اس میں ایمان اور آخرت برباد ہو جاتی ہے. جو اس وقت پر دنیا میں ہو رہا ہے, حضرت ابراہیم علیہ السلام کی یہ دعا ہمیں دونوں سبق دے رہی ہے. ہم اپنے آپ کو موت تک اسلام پر باقی رکھیں اور ہماری اولاد بھی اسلام پر رہے, اس کی فکر, کوشش, محنت اور دعا کرنا آج کے حالات میں ہم سب کے لیے بہت ضروری ہے.
ہمارے ابراہیم علیہ السلام تو اسلام نے مجھے دعا آیا ہے അതാവുമ്പോ നമ്മളെ രണ്ടുപേരെയും ഒരാളെ മുസ്ലിമെങ്കിലും നിന്നെ അനുസരിക്കുന്ന നിന്റെ ശരീരത്തനുസരിച്ച് ജീവിക്കുന്നവരാക്കേണ്ടേ. നമുക്കറിയാം നബിമാര് അവർ ഇസ്ലാമിൽ തന്നെയാണ്, അവർ ഇസ്ലാമിൽ നിന്ന് ഒരു അണുകിട പോലും വ്യതിചരിക്കുകയില്ല, അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ എന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുആ നമ്മളെ പഠിപ്പിക്കുകയാണ് ശരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്ന അള്ളാഹുവേ, നീ നമ്മളെ ഇസ്ലാമിലായി ജനിപ്പിച്ചു, ഇനി ഇതുവരെ നമ്മൾ ഇസ്ലാമിലായാണ് ജീവിച്ചത്, ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഇസ്ലാമിലാക്കി തീർക്കുന്നതിന് വേണ്ടി നീ നമുക്ക് തുണ നൽകണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ദുആയുടെ പേര്. അതുപോലെ നമ്മളെ മാത്രം ആ ഇസ്ലാമിൽ നിലനിർത്തിയാൽ പോരാ, നിന്നെ അനുസരിക്കുന്ന, നിനക്ക് കീഴ്പ്പെടുന്ന, നിന്റെ ശരീരത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയും നമുക്ക് നൽകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ദുആയെ, അതായത് ഒന്ന് നമ്മളെ നീ ഇസ്ലാമിൽ നിലനിർത്തി തരണമേ, അതുപോലെ നമ്മുടെ സന്താന പരമ്പരകളെയും പടച്ചവരെ ഓർമ്മയോടുകൂടി ജീവിക്കുന്നവരാക്കണമേ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ. ഈ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളും മക്കളും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നൂതന കാലഘട്ടത്തിൽ ഈ ദുആയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ മഴ കാരണമായിട്ട് ജലപ്രളയം നമ്മൾ ഭയക്കുന്നു, അതേപോലെ തന്നെ ഭൂമി കുലക്കം കുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ ഭയക്കുന്നുണ്ട്. കാരണം അതിൽ കൂടി നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടമാകാം, നമ്മുടെ സമ്പത്ത് നഷ്ടമാകാം. എന്നാൽ വലിയൊരു കെടുതി നമ്മുടെ മുന്നിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഈമാനിന്റെ നഷ്ടമാണ്. അത് നമ്മുടെ ഈ ജീവിതത്തെയും നാളെ മാനസികമായ ഉത്സവയായ ജീവിതത്തെയും നമ്മൾ നശിപ്പിച്ച് കളയലാണ്. ആ നാശത്തെയാണ് ഈ നാശത്തേക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ദുആ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഇർത്തിദാദിന്റെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഈ സമ്പ്രദായം, അതിനെയാണ് നമ്മൾ കൂടുതലായി ഭയക്കേണ്ടതും അതിനാണ് നമ്മൾ കൂടുതലായി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്.
അബ് യേ ഹൈ ഹമാരി ഔർ ഹമാരി നസ്ലോ കി സിന്ദഗി ഈമാൻ ഇസ്ലാം പർ കൈസേ ബാക്കി രഖേ, ഉസ്കേ ലിയെ സബ്സേ ബഡി സറൂരത് യേ ഹൈ کہ ہم بچپن سے ہمارے بچوں کو دین سکھائیں, اسلام سکھائیں, شریعت سکھائیں, سکھانے کے ساتھ اس پر عمل کرواویں, خود بھی عمل کریں, تو انشاءاللہ اسلام پر باقی رہیں گے اور ارتداد سے حفاظت ہوگی. اللہ تعالیٰ قرآن میں فرماتے ہیں, يا ايها الذين امنوا قوا انفسكم واهليكم نارا. اب جہنم سے ہم خود اور گھر والوں کو کیسے بچائیں گے, اس آیت کی تفسیر میں مفسرین لکھتے ہیں کہ شریعت میں جو فرائض ہے اور جو حرام چیزیں ہیں اس کو سیکھو، شریعت کے فرائض پر عمل کرو اور حرام سے خود بچو، بچوں کو فرائض سکھاؤ، اس پر عمل کرواؤ اور حرام کی رہنمائی کر کے بچوں کو حرام سے بچانے کا اہتمام کرو. جو فرائض سیکھے گا، عمل کرے گا، عمل کروائے گا، حرام کو جانے گا، اس سے بچے گا، بچائے گا، تو انشاءاللہ اللہ اس کی اور اس کی نسلوں کی ایمان اسلام کی حفاظت فرمائیں گے. یہ بہترین طریقہ ہے اپنے آپ کو جہنم کی آگ سے بچانے کا. اور بخاری شریف میں حدیث موجود ہے، نبی کریم صلی اللہ علیہ وسلم نے فرمایا الا کلکم راع وکلکم مسئول عن رعیتی، ہر ایک ذمہ دار، ہر ایک کو قیامت کے دن ذمہ داری کا سوال ہوگا. اسی لیے دین سیکھنا ہے، عمل کرنا ہے، اپنے گھر والوں کے پاس عمل کروانا ہے. اس کی برکت سے انشاءاللہ ارتداد کی آندھی سے اللہ ہماری حفاظت فرمائیں گے.
اسلامی دن ویدی دیچے بوگنا مرتد آئی کونڈ لکھنا یہ آوستہی നമ്മൾ ഏറ്റവും നല്ല വഴിയായിട്ട് മഹാന്മാർ നമ്മുടെ മുന്നിൽ വ്യക്തിത്തതായ വഴി നമ്മുടെ സ്വന്തമായിട്ട് ഇസ്ലാമിന്റെ ശരിയായ പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം. എന്നിട്ട് ഇസ്ലാമിന്റെ ഫർളാക്കിയ കാര്യങ്ങൾ നമ്മളും നമ്മുടെ കുടുംബവും എല്ലാം ചേർന്നുകൊണ്ട് നിർവഹിക്കുന്നവരാകണം. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നവരാണ്. വിശ്വാസികൾ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സന്താനങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊടുക്കുക. മുഖസ്ഥിരീങ്ങൾ എഴുതുന്നുണ്ട് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മൾ കാക്കേണ്ടത്. ഇസ്ലാമിന്റെ ശരീഅത്തിനെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മൾ നേടുക, നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഇസ്ലാം എന്താണ് ഫർളാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആ ഫർളുകൾ നിറവേറ്റുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ ആ ഫർളുകൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ ഹറാമുകളെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുക, എന്നിട്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ അവരിലും നമ്മളിലും ഉണ്ടാക്കുക. ഇതാണ് അതിനുള്ള പോംവഴി എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ബുഖാരി ശരീഫിൽ വരുന്നുണ്ട് അല കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറിയണം എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. അവരുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച്, അവരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അവരോട് ചോദിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പരിശുദ്ധമായ ശരീഅത്ത് പഠിക്കലും അതിനെ നമ്മുടെ കുടുംബങ്ങളിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കലും, എന്നിട്ട് ദീനനുസരിച്ച് നമ്മളും നമ്മുടെ കുടുംബവും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരും കഴിയുക എന്നുള്ളത് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തമാണ്.
حضرت نبی کریم صلی اللہ علیہ وسلم نے اپنی امت کو کتنی شاندار ترتیب بتلائی ایمان پر جمانے کی. حدیث میں آتا ہے کہ بچوں کو سب سے پہلے لا الہ الا اللہ سکھلاؤ. ایک بچہ بولنے کے قابل ہو تو سب سے پہلی چیز اس کو توحید سکھا. یہ نبی کریم صلی اللہ علیہ وسلم نے ارشاد کیا. اور موت کے لیے تو حدیث آپ کو معلوم ہی ہے، من کان آخر کلامہ لا الہ الا اللہ دخل الجنہ لقنوا موتاکم. تو یہ کتنی پیاری ترتیب بتلائی کہ بچہ بولنے سیکھے, لا الہ الا اللہ سکھا, توحید سب سے پہلے اس کے دل دماغ میں بٹھا, اور موت کے وقت پر بھی اس کے کان میں توحید پہنچا. تو زندگی بھی توحید والی, موت بھی توحید والی, تو انشاءاللہ وہ جنت کا مستحق بن جائے گا, دخل الجنہ. لکھا ہے کتابوں میں صحابہ کرام تابعین عظام کا معمول تھا کہ جب بچے ان کے بولنا سیکھتے تھے تو سات مرتبہ بچوں کو لا الہ الا اللہ پڑھاتے تھے. یہ معمول تھا حضرات صحابہ اور تابعین کا. اب جب ایک بچے کو بچپن سے توحید کا سبق ملا, اس کے دل دماغ میں توحید راسخ ہو گئی, تو انشاءاللہ پوری زندگی وہ ایمان والی گزارے گا.
അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ സംസാരിക്കാൻ തുടങ്ങുന്നതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനമാണ്. അത് സംസാരിക്കാൻ തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ തന്നെ അത് കേൾക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുന്നതാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കൾ താമീങ്ങൾ അവരുടെ പതിവായിരുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച് അവരെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ വേറൊന്ന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ ഏഴ് പ്രാവശ്യം പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത് കേൾപ്പിക്കുമായിരുന്നു. മരണസമയത്ത് ഈ പരിശുദ്ധമായ കലിമ പറയുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മളത് ഒരുപാട് കേട്ടിട്ടുമുള്ളവരാണ്. എന്റെ നഷ്ടപ്പാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കാന ഖൗലു ആഖിരി കലാം, ആരുടെ സംസാരത്തിന്റെ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നുവോ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പരിശുദ്ധമായ കലിമ പറഞ്ഞ് 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 അവന്റെ ഹൃദയത്തിലേക്ക് ഇറക്കുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ അവനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ പരിശുദ്ധമായ തൗഹീദിനെ സംബന്ധിച്ച് അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവസാന സമയം മരണ സമയത്ത് അവൻ പരിശുദ്ധമായ കലിമ പറഞ്ഞുകൊണ്ട് മരിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും അവനക്ക് സ്വർഗമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഹൃദയങ്ങളിൽ ഉറപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കളാവുന്ന
നമ്മുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസ് ഷരീഫ് ബച്ചേ കി തർബിയത് കെ ലിയെ, ഇബാദത് കി ലൈൻ സെ ഇസ്ലാമി ഈമാനി തർബിയത് ഹോ, കിത്നി ബഡി ബാത്ത്. അല്ലാഹ് കെ ആഖിരി നബി ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ഫർമായി, മുറൂ സിബിയാനകും بالصلاة إذا بلغوا سبعا واضربوهم عليه بعشر. سات سال کا بچہ ہو جائے نماز کے لیے اس کو تاکید کر, دس سال کا ہو گیا نماز نہیں پڑھتا تو تنبیہ کے طور پر ضرب یضرب بھی کرو اس کے اوپر. کتنا پیارا نظام بدلایا نبی کریم صلی اللہ علیہ وسلم نے. لکھا ہے اس حدیث کی شرح کرنے والوں نے کہ صحابہ کرام کی ترتیب یہ تھی کہ بچوں کو جیسے ہی وہ بولنا سیکھتے تھے مسنون دعائیں اور ضروری قرآن کی صورتیں یاد کراتے تھے تاکہ سات سال کی عمر میں ان کے لیے نماز پڑھنا آسان ہو جائے. سات سال کی عمر میں یہ نماز کب پڑھیں گے؟ جب سات سے پہلے ماں باپ نے نماز کے اوراد, نماز کی دعائیں اور بنیادی ضروری صورتیں ان کو یاد کرا دی تو جا کے وہ سات سال کی عمر میں وہ نماز پڑھیں گے. کہ یہ صحابہ کرام کے اندر ترتیب تھی. ترمذی شریف کے اندر ایک حدیث ہے جس کا حاصل اور خلاصہ یہ ہے کہ صحابہ نے نبی کریم صلی اللہ علیہ وسلم کے سامنے عرض کیا کہ ہم خود قرآن پڑھتے ہیں، ہمارے بچوں کو قرآن پڑھاتے ہیں، اور ہمارے بچے ان کے بچوں کو قرآن پڑھاتے ہیں. یعنی ہم خود قرآن پڑھتے ہیں، صحابہ پڑھ کے عمل بھی کرتے ہیں، پھر ہم ہمارے بچوں کو قرآن پڑھاتے ہیں، آئندہ وہ بچے اپنے بچوں کو پڑھائیں گے. گویا قیامت تک یہ سلسلہ چلے گا، نسل در نسل قرآن پڑھنے پڑھانے کا. اگر یہ سلسلہ چلے گا تو دنیا کے اندر کبھی علم اور دین ضائع نہیں ہوگا، برباد نہیں ہوگا. دین اور علم کی حفاظت کا یہی طریقہ ہے کہ جس طرح ہم نے دین پڑھا ہم دوسروں کو پڑھائیں، ہم نے قرآن پڑھا ہم بچوں کو قرآن پڑھائیں. اس لیے یہ دین سیکھنے سکھانے کا سلسلہ باقی رکھو، اس سے علم باقی رہے گا، دین سلامت رہے گا، اور نسلوں میں اللہ تعالی ایمان کو انشاءاللہ باقی رکھے گا.
مانے نادر والے رسول کریم صلی اللہ علیہ وسلم പറയുന്നതായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ 7 വയസ്സാകുമ്പോൾ തന്നെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അവർക്ക് 10 വയസ്സായി എന്നിട്ടും അവരെ നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല, ചെറിയ അടികൾ കൊടുത്തുകൊണ്ട് നമസ്കാരത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടും. എത്ര കരുണയുള്ള വാക്കാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതായത് നമസ്കാരം അത് അല്ലാഹുവിന്റെ ഫർളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിർവഹിക്കാത്തവർക്ക് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ 7 വയസ്സാകുമ്പോൾ തന്നെ ആ നമസ്കാരം കൊണ്ട് ഉണർത്തണം, അവരോട് കൽപ്പിക്കണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സാകുമ്പോൾ കൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ 7 വയസ്സിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം, നമസ്കാരത്തിന്റെ രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമസ്കാരത്തിൽ ചെല്ലേണ്ട ദുആകളും വിറുദ്ധകളും അവരെ നമ്മൾ ഉത്ബുദ്ധരാക്കണം, അവരെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ 7 വയസ്സാകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 7 വയസ്സിന് മുമ്പ് തന്നെ ഒരു കുട്ടി നമസ്കാരം പഠിച്ചിരിക്കണം. നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ 7 വയസ്സിന് മുമ്പ് പഠിക്കുകയും 7 വയസ്സാകുമ്പോൾ അവരെ നമസ്കാരത്തിന് പ്രാപ്തരാക്കേണ്ട ചുമതല കടമ മാതാപിതാക്കൾക്കുള്ളതാണ്, രക്ഷകർത്താക്കൾക്കുള്ളതാണ്. തിരുമതി ശരീഫിൽ ഒരു ഹദീസ് വരുന്നുണ്ട്. അതേവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹാബത്തെ നിങ്ങൾ സ്വന്തമായി ഖുർആൻ ശരീഫ് പഠിക്കുന്നവരാണ്, അതുപോലെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നവരാണ്, അവരുടെ മക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കും. ഇങ്ങനെ ഈ പരമ്പര ഖിയാമത്ത് നാൾ വരെ നീണ്ടു പോവുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും പരിശുദ്ധമായ ദീൻ അസ്തമിക്കുകയില്ല. പരിശുദ്ധമായ ദീന് അത് സലാമത്തോടുകൂടി നിലനിൽക്കും. അതേപോലെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് ഇവിടെ പ്രകാശം വരുത്തും. കുഫ്റിന്റെ ഇരുളുകൾ അങ്ങ് നീങ്ങിപ്പോകുന്നതിന് അത് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക, ഒരിക്കലും ഇത് നിർത്തിക്കളയരുത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കും, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കും, അവരവരുടെ മക്കളെ പഠിപ്പിക്കട്ടെ, അവർ അവരുടെ മക്കളെ പഠിപ്പിക്കട്ടെ. അങ്ങനെ ഖിയാമത്താൾ വരെ ഈ ഒരു പരമ്പര നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പരിശുദ്ധമായ ദീനിവിടെ അസ്തമിക്കാതെ അത് അതിന്റെ തനതായ ശൈലിയിൽ തനതായ കോലത്തിൽ ഖിയാമത്താൾ വരെ നിലനിൽക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്തിൽ നിലനിർത്തേണ്ട ചുമതലയും ഉത്തരവാദിത്വവും അത് നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക.
آج جمعہ کو آپ نے سورہ کہف پڑھی ہوگی، نہیں پڑھی ہو تو پڑھ لیجئے، جمعہ کو اس کے بڑے فضائل ہیں. سورہ کہف جہاں ہم شروع کرتے ہیں اس سے پہلے سورہ بنی اسرائیل کی جو آخری آیت ہے، الحمدللہ الذی لم یتخذ ولدا ولم یکن له شریک فی الملک ولم يكن له ولي من الذل وكبره تكبيرا. اس آیت کے بارے میں عجیب بات جلالین شریف کے حاشیے میں موجود ہے کہ نبی کریم صلی اللہ علیہ وسلم کا جو خاندان ہے، اس خاندان میں جب کوئی بچہ سمجھدار ہو جاتا تھا، سمجھداری اس میں آتی تھی تو اس کو سب سے پہلے یہ آیت سکھائی جاتی تھی سمجھداری کے اوپر, اور حضور اس کا اہتمام فرماتے. اس لیے کہ اس آیت میں بڑا زبردست سبق ہے. سب سے پہلی بات یہ سکھائی گئی کہ اللہ کی کوئی اولاد نہیں. آج دنیا میں ایک مذہب کے لوگ اپنے عقیدے کو عام کر رہے ہیں کہ اللہ کا بیٹا ہے, اللہ کی اولاد ہے. تو اس آیت نے یہ سبق دیا, الحمدللہ الذی لم یتخذ ولدا, اللہ کی کوئی اولاد نہیں, ولم یکن له شریک فی الملک, شرک کی نفی, اور اللہ کی بڑائی کبریائی, ولم یکن له ولی من الذل وکبرہ تکبیرا. تو حضور اپنے خاندان میں جو بچہ سمجھدار ہوتا تھا سب سے پہلے یہ آیت سکھلا دے. میں آپ سب کو تاکید کرتا ہوں, یہ ماحول بناؤ کہ بچے سمجھداری کی عمر کو پہنچے تو یہ آیت یاد کراؤ اور اپنی لینگویج میں اس کا میننگ, اس کا مفہوم اس کے ذہن میں بٹھاؤ, تاکہ زمانے کی ہر طرح کی شرکیہ چیزوں سے ہمارے بچوں کی اور نسلوں کی حفاظت ہو. اور ایک اور فائدے کی بات آپ کو بتلاؤں, وہی جلالین کے حاشیے میں ہے کہ رات کو سوتے وقت پر یہ آیت گھر میں پڑھ لیا کرو. جو آدمی رات سوتے وقت یہ آیت گھر میں پڑھے گا تو اس کے گھر میں چوری بھی نہیں ہوگی اور کوئی آفت بھی نہیں آئے گی. یہ لکھا ہوا ہے وہاں پر, لہٰذا اس آیت کو رات کو سوتے وقت پڑھنے کا معمول بنا لو.
ബഹുമാനികളുടെ വെള്ളിയാഴ്ചയാണ്, നമ്മൾ എല്ലാവരും സുഹൃത്തിൽ സാഫ് ഓതിയിട്ടുണ്ടാവും. ഓതാത്തവരെ നിയന്ത്രിച്ചു ഇൻഷാല്ല വരുന്ന ആഴ്ചകളിൽ നമ്മുടെ സുഹൃത്തിൽ സാഫ് ഓതിക്കൊണ്ട് വരികയാണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ ഒരു അമലാണ്. ആ സുഹൃത്തിൽ കാഫ് തുടങ്ങുന്നതിന് മുമ്പുള്ള സുഹൃത്ത് സുഹൃത്ത് ബനീ ഇസ്രായേലാണ്. അതിന്റെ അവസാനത്തിൽ അൽഹംദുലില്ലാഹി ലദീ ലം യത്തഖിദ് വലദ എന്ന് പറയുന്ന ആയത്തുണ്ട്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി പിറക്കുകയും ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു പ്രാപ്ത എത്തുകയും ചെയ്താൽ നബിദന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾക്ക് ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. നബിദന സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു, വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുമായിരുന്നു. കാരണം ഈ ആയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആയത്തിൽ എന്താണ് പറയുന്നത്? അള്ളാഹുവിനാണ് സ്തുതി, എങ്ങനെ അള്ളാഹുവാണ്, അവനിക്ക് സന്താനങ്ങളില്ല. നമ്മൾ നോക്കിയാൽ ഒരു മതം തന്നെ അവരുടെ വിശ്വാസം തന്നെ ഇതാണ്, ഇദ്ദേഹം അള്ളാഹുവിന്റെ പുത്രനാണ്, ഇദ്ദേഹം പടച്ചവന്റെ പുത്രനാണ്. ഇങ്ങനെയുള്ള വിശ്വാസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പടച്ചവൻ തന്നെ പടച്ചവനെ കുറിച്ച് പറയുകയാണ്, അവനിക്ക് ഒരു സന്താനവുമില്ല. അതേപോലെ തന്നെ തൊട്ട് പറയുന്നു, അവനിക്ക് ഒരു പങ്കുകാരനുമില്ല, അവൻ ഏറ്റവും ഉന്നതനാണ്, അവന്റെ മഹത്വമാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ശിർക്കിന് സ്ഥാനമുണ്ടാവുകയില്ല. അവർ എന്നും ഇസ്ലാമിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളും പതിവാക്കി നമ്മുടെ വീടുകളിലുള്ള ചെറിയ കുട്ടികൾക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായം വരുമ്പോൾ തന്നെ എന്തെങ്കിലും പഠിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ പരിശുദ്ധമായ ആയത്തിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ജലാലയുടെ ഭാഷയിൽ വരുന്നുണ്ട് ഇങ്ങനെ, നമ്മൾ ഈ ആയത്തിനെ സ്ഥിരമായ നിലയിൽ ഓതുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് ബാത്തിലിന്റെ ആ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയില്ല. എപ്പോഴും നമുക്ക് ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കും. രണ്ടാമതായി പറയപ്പെടുന്നു, അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഉറങ്ങാൻ നേരത്ത് ആരെങ്കിലും വീട്ടിൽ ഈ ആയത്തിനെ ഓടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ യാതൊരു ആപത്തുകളും ഉണ്ടാവുകയില്ല. എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് നമുക്ക് ദുനിയവിയും ഉഖ്രവിയുമായ വലിയ ഗുണമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു കാര്യം
ചെയ്യുമായിരുന്നു. उससे पहले एक सवाल करता हूँ, आप में से कौन चाहता है कि मौत के बाद सलामती से जन्नत में जाए? जो चाहता हो हाथ उठाओ.
हदीस पर मुंबई चौदह चौदह आर के मरण शेष सुरक्षित नीले स्वर्ग आग्रह कई
तो वादा करो मैं हदीस जो सुना रहा हूँ उस पर अमल करेंगे.
यानी हदीस अमल
हदीस में आता है कि जो मुसलमान हर फर्ज नमाज के बाद एक मरतबा आयतुल कुर्सी पढ़े अल्लाह ताला मौत के बाद उसको सलामती से जन्नत में दाखिल फरमाएंगे. इसीलिए अभी जुमा की नमाज से अमल शुरू करो और पूरी जिंदगी एहतमाम करो. हर नमाज के बाद चाहे चलते चलते पढ़ लो, एक मरतबा आयतुल कुर्सी जरूर पढ़ लो. अल्लाह उसकी बरकत से सलामती और हिफाजत भी अता करेंगे और मौत के बाद जन्नत का दाखिला अता फरमाएंगे. इमाम नेमुरी ने आसारुस सुनन में इस हदीस की सनद को सही करार दिया है.
ഉമ്മാനിയുടെ ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വരുന്നുണ്ട്, ഒരാൾ നമസ്കാരത്തിന് ശേഷം ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല സലാമത്തോടുകൂടി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ജുമ നമസ്കരിക്കാൻ പോവുകയാണ്. ഇത് അമലില്ലാത്തവർ ഈ ജുമ നമസ്കാരം മുതൽ അങ്ങോട്ട് അമൽ ചെയ്യാൻ വേണ്ടി നീയത്ത് വയ്ക്കും. ഇൻഷാഅള്ളാ നമ്മൾ ഒന്നുകിൽ നമസ്കരിച്ച് പോകുന്ന വലിയ ഓതിയാണ്, അങ്ങനെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം പതിവായി ഓതുന്നത് കൊണ്ട് നമുക്ക് ഇത്ര വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഈ ഹദീസിന്റെ തനതിനെ സംബന്ധിച്ച് ഇമാം നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അമൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.